നമുക്കാവശ്യമുള്ള സമയത്ത് ഇരട്ടിയായി ലഭിക്കുന്ന ഒരു അക്കൗണ്ട്. സാമ്പത്തികമായി മാത്രമല്ല മറ്റ് മേഖലകളിലും ഈ അക്കൗണ്ട് അനുഗ്രഹമാകും. ഇതിനെക്കുറിച്ച് അറിയാതെ പോകരുത്. നിതിൻ കുര്യൻ എഴുതുന്ന ലേഖനം ഏറ്റവും മികച്ച ബാങ്ക് അക്കൗണ്ട്. 10 വർഷം മുൻപ് കർത്താവ് എനിക്ക് ഒരു കാഴ്ച കാണിച്ചു തന്നിരുന്നു. വഴിയരികിൽ മനോഹരമായ ഒരു 2 നില വീട്. ആ കാഴ്ച കണ്ട് 10 വർഷങ്ങൾക്കിപ്പുറം എൻ്റെ യേശു അത് യാഥാർത്ഥ്യമാക്കി. പുതിയ ഭവനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ഈ ഉറച്ച വിശ്വാസത്തോടെയുള്ള വാക്കുകളാണ് ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നത്. എൻ്റെ പപ്പായുടെ പിതാവുള്ള കാലത്ത് വാങ്ങിയ തറവാട്ട് വീട്ടിലായിരുന്നു ഞങ്ങളുടെ താമസം. 60 വർഷത്തോളം പഴക്കമുള്ള വീടായിരുന്നു അത്. ഏറെ മൂടി പിടിപ്പിച്ചെങ്കിലും പഴയ വീടിൻ്റേതായ എല്ലാ പോരായ്മകളുമുള്ള ഓടും ടെറസും കൂടിയ വീട്. റോഡരികിൽ സ്ഥലമുണ്ടായിരുന്നെങ്കിലും പുതിയ വീടിനെക്കുറിച്ച് അന്നൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം പുതിയ ഭവനം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഞാൻ അമ്മയോട് പറയുന്നത്. അപ്പോഴാണ് അമ്മയ്ക്ക് ഈശോ അതേക്കുറിച്ച് വെളിപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചും പങ്കുവച്ചത്. ശേഷം ബൈബിളിലെ ഒരു വചനഭാഗം അമ്മ പറഞ്ഞു. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. സങ്കീർത്തനങ്ങൾ 127:1. ഒരാളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനായി കാത്തിരിക്കുക. അമ്മ കൂട്ടിച്ചേർത്തു, എൻ്റെ കുടുംബത്തിൽ കർത്താവിൻ്റെ ആ ഇടപെടൽ ഉണ്ടാകുന്നത് 2020. കാടുപിടിച്ച് കിടന്ന ആ സ്ഥലം മണ്ണുമാന്തി ഉപയോഗിച്ച് വൃത്തിയാക്കി എടുക്കുക എന്നതായിരുന്നു ആദ്യത്തെ ദൗത്യം. അങ്ങനെയൊരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു എന്ന് വഴിയാത്രക്കാർ തിരിച്ചറിഞ്ഞത് ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കിയപ്പോഴായിരുന്നു. കൈപിടിച്ച ദൈവം. വീടിൻ്റെ പ്ലാൻ എഞ്ചിനീയർ തയ്യാറാക്കുമ്പോൾ പോലും അതിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. 10 വർഷം മുൻപ് അമ്മയ്ക്ക് കർത്താവ് നൽകിയ ദർശനപ്രകാരമുള്ള അതേ പ്ലാൻ തന്നെയായിരുന്നു എഞ്ചിനീയർ വരച്ചത് എന്നറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. അടുക്കള മുതൽ ഓരോ മുറികളും കിറുകൃത്യം. തറപ്പണിക്കുള്ള കല്ല് വെട്ടിയെടുക്കാനുള്ള കൂലി മാത്രമേ ചെലവായുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകും. എന്നാൽ അതായിരുന്നു വാസ്തവം. അമ്മയുടെ വീടിന് മുൻപിലായി ഒരു വലിയ പാറക്കൂട്ടം ഉണ്ടായിരുന്നു. ആ കല്ലായിരുന്നു കർത്താവ് ഞങ്ങളുടെ ഭവനത്തിൻ്റെ അടിത്തറയ്ക്കായി കരുതി വെച്ചത്. തറപ്പണിയുടെ സമയത്ത് പണിക്കാർ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ ഒരുപാട് വീടുകളുടെ തറ കെട്ടിയിട്ടുള്ളവരാണ്, പക്ഷേ ഇത്രയും നല്ല കല്ല് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നായിരുന്നു. കർത്താവ് നൽകുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കും നൽകുക. അത് കല്ലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ഭവനത്തിനായി ഉപയോഗിച്ച സിമൻ്റ് മുതൽ സ്വിച്ച് വരെ ഏറ്റവും മികച്ച രീതിയിലായിരുന്നു ദൈവം ക്രമീകരിച്ചത്. അനുഗ്രഹങ്ങളുടെ താക്കോൽ. വീടുപണി തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു. ഒരു കാരണവശാലും ബാങ്ക് ലോൺ എടുക്കില്ല. അതിനു പിന്നിൽ ദൈവത്തിൻ്റെ പ്രേരണ തന്നെയായിരുന്നുവെന്ന് പിന്നീട് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. കാരണം ഈ വീടിൻ്റെ പേരിൽ ഒരു ലോൺ പോയിട്ട് ഒരാളിൽ നിന്ന് 1 രൂപ പോലും കൈവായ്പ വാങ്ങേണ്ട അവസ്ഥ പോലും കർത്താവ് വരുത്തിയിരുന്നില്ല. അതിനെല്ലാം പിന്നിൽ ഒരു കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 0.5. ഏറെ പണം ആവശ്യമുള്ള അവസരങ്ങളിൽ പോലും 0.5 നൽകാൻ അമ്മയും പപ്പയും യാതൊരു മടിയും കാട്ടിയിരുന്നില്ല. അമ്മയ്ക്ക് വല്യമ്മച്ചയിലൂടെ ലഭിച്ച ആ ബോധ്യം മക്കളായ എന്നിലേക്കും എൻ്റെ ജ്യേഷ്ഠനിലേക്കും പകർന്നു നൽകി. സമ്പത്തിൻ്റെ ഒരു ഭാഗം ദൈവത്തിന് നൽകിയാൽ ഒരു കുറവും ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. എന്നാൽ ഈ മേഖലയിൽ എനിക്ക് വ്യക്തിപരമായി ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങളെ കർത്താവ് നാമാവിശേഷമാക്കിയതും അവിടുത്തെ ഒരു പ്രവൃത്തിയിലൂടെയായിരുന്നു. വീട് പണിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിചാരിച്ചതിലും പണം ആവശ്യമുള്ള സാഹചര്യങ്ങളുണ്ടാകും. അത്തരത്തിൽ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു അല്പം മടിച്ചിട്ടാണെങ്കിലും ഞാൻ അമ്മയോടൊരു കാര്യം ആവശ്യപ്പെടുന്നത്. പുതിയ വീടിൻ്റെ പണി തീരുന്നതുവരെ തൽക്കാലത്തേക്ക് 0.5 കൊടുക്കേണ്ട. പണികൾ പൂർത്തിയായ ശേഷം നമുക്കൊരുമിച്ച് കൊടുക്കാം. നമ്മുടെ മുന്നിൽ വലിയൊരു കടമ്പയല്ലേ? ഈശോയല്ലേ നമുക്ക് സമ്പത്ത് തരുന്നത്? അതുകൊണ്ട് അവിടുന്ന് നമ്മളെ മനസ്സിലാക്കും. ഇതായിരുന്നു ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ട കാര്യം. പക്ഷേ അമ്മ ഉറച്ചു തന്നെ നിന്നു. ദൈവത്തിന് കൊടുക്കാനുള്ളതിൽ കടം വെച്ചാൽ അതുകൊണ്ട് നമുക്കൊരു ഉപയോഗം ഉണ്ടാകില്ല. യാതൊരു മടിയുമില്ലാതെ അത് കൊടുക്കുക. ഇരട്ടിയാക്കി നമ്മുടെ ആവശ്യം മനസ്സിലാക്കി അവിടുന്ന് മടക്കിത്തരും. നീ വിശ്വസിക്ക്, ഇതായിരുന്നു അമ്മയുടെ മറുപടി. അതുതന്നെയായിരുന്നു വാസ്തവമെന്ന് എൻ്റെ കൺമുൻപിൽ ദൈവം കാണിച്ചു തന്നു. ഞാൻ ഈ ആവശ്യം അമ്മയോട് പറഞ്ഞ് 2 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു അത് സംഭവിച്ചത്. മാസത്തിലെ അവസാന ദിനങ്ങൾ അടുക്കുന്ന ഒരു സമയത്ത് വലിയ തുകകൾ വേണ്ട സാഹചര്യമുണ്ടായി. തൊട്ടടുത്ത മാസത്തിൻ്റെ തുടക്കത്തിൽ ഏതാണ്ട് 60,000 രൂപയ്ക്കടുത്ത് തുകയും വേണം. എന്തു ചെയ്യുമെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട, ഈ ഭവനത്തിൻ്റെ പണി തുടങ്ങാൻ പറഞ്ഞതും കർത്താവാണ്, അതുകൊണ്ട് അത് പൂർത്തിയാക്കാനും അവിടുത്തേക്കറിയാം, അമ്മ പറഞ്ഞു. ഈ സമയത്തും അമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നാലോചിച്ചായിരുന്നു ഞാൻ അത്ഭുതപ്പെട്ടത്. 2 ദിവസങ്ങൾക്ക് ശേഷം ജോലിസ്ഥലത്ത് വെച്ച് എനിക്ക് അമ്മയുടെ ഒരു ഫോൺ കോൾ വന്നു. ഒരു LIC ഏജൻ്റായ അമ്മയ്ക്ക് വലിയ 3 പോളിസികളിലൂടെ അടുത്ത മാസം ആവശ്യമായ പണത്തേക്കാൾ കൂടുതൽ തുക കമ്മീഷനായി ലഭിച്ചിരിക്കുന്നു. കർത്താവിന് കൊടുത്താൽ അതുകൊണ്ടൊരു നഷ്ടമുണ്ടാവുകയില്ലെന്ന് എന്നെ പഠിപ്പിച്ച ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഈ സംഭവം. പിന്നീട് അങ്ങോട്ട് ഇതുപോലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയങ്ങളിൽ അമ്മയെപ്പോലെ ചിന്തിക്കുകയും കൃത്യമായി അവിടുന്ന് ഇടപെട്ട് ആ ബാധ്യത പരിഹരിക്കുകയും ചെയ്യും. തുടർന്നും വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ വേണ്ട സമയത്ത് കൃത്യമായി അമ്മയിലൂടെയും പപ്പയിലൂടെയും ജ്യേഷ്ഠനിലൂടെയും എന്നിലൂടെയുമെല്ലാം അവിടുന്ന് നൽകാൻ തുടങ്ങി. ഒരു ദിവസം 40,000 രൂപ ആവശ്യം വന്ന ഒരു സാഹചര്യം. അന്നും ഈശോ അവിടുത്തെ പ്രവൃത്തിയിലൂടെ എന്നെ അത്ഭുതപ്പെടുത്തി. പോസ്റ്റ് ഓഫീസിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഞാൻ ആരംഭിച്ചിരുന്നു. 5 വർഷമാണ് ഇതിൻ്റെ കാലാവധിയെങ്കിലും 3 വർഷം തികഞ്ഞാൽ അടച്ച തുകയുടെ പകുതി പിൻവലിക്കാം. പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ 40,000 രൂപ പിൻവലിക്കാമെന്നായിരുന്നു ലഭിച്ച മറുപടി. കൃത്യം ഞങ്ങൾക്ക് ആവശ്യമായ തുക. ആ പണം അന്നു തന്നെ പിൻവലിക്കാൻ സാധിച്ചതോടെ ആ പ്രതിസന്ധിയും ഇല്ലാതായി. ഇതിൽ നിന്നും ഞാൻ പഠിച്ച പാഠം, ദശാംശമാണ് ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ താക്കോൽ എന്നതാണ്. എങ്ങനെ ഒരു ലോൺ പോലും ഇല്ലാതെ ഇത് പൂർത്തിയാക്കിയെന്ന സംശയവും അത്ഭുതവും കലർന്ന ഒരുപാട് പേരുടെ ചോദ്യത്തിന് ഒരേയൊരു ഉത്തരം മാത്രം: കർത്താവായ യേശു. ദശാംശം ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ. വീടുപണിയുടെ ആദ്യഘട്ടം മുതൽ തന്നെ ചെലവായ തുകയുടെ കണക്ക് അമ്മ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുമായിരുന്നു. ഏറ്റവും ഒടുവിൽ ആ കണക്കുകൾ പരിശോധിച്ചപ്പോൾ എങ്ങനെ എവിടെ നിന്ന് ഈ പണം ലഭിച്ചു എന്ന് തോന്നിക്കുന്ന വിധത്തിൽ വലിയൊരു തുകയായിരുന്നു കാണാൻ സാധിച്ചത്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ദശാംശം ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. അതിൻ്റെ പാസ്വേഡ് കർത്താവിൻ്റെ കയ്യിലും. നമ്മൾ സമ്പത്തിൻ്റെ ഒരു പങ്ക് ദൈവത്തിന് നൽകുമ്പോൾ നമുക്കാവശ്യമുള്ള സമയത്ത് അവിടുന്ന് അത് ഇരട്ടിയായി നൽകും. സാമ്പത്തികമായി അനുഗ്രഹങ്ങൾ മാത്രമല്ല, അത് എന്തുമാവാം, മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന രീതിയിൽ കർത്താവായ ഈശോ നമ്മളെ അനുഗ്രഹിച്ചിരിക്കും. ഈ വീടിൻ്റെ ഐശ്വര്യം, ദൈവവും അവിടുത്തെ മാതാവുമായ പരിശുദ്ധ അമ്മയുമാണ് ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യമെന്ന് എവിടെയും എഴുതി വയ്ക്കേണ്ട ആവശ്യമില്ല. 10 വർഷം മുൻപ് നൽകാൻ പോകുന്ന ഭവനത്തെക്കുറിച്ച് അവിടുന്ന് അമ്മയിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ അതിന് നൽകേണ്ട പേരിനെക്കുറിച്ചും വെളിപ്പെടുത്തിയിരുന്നു. റോസറി എന്നായിരുന്നു അത്. പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുന്ന നാമം. മുൻവാതിലാകട്ടെ നല്ലിടയനായ ഈശോയുടെ ചിത്രമാണ് കൊത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ വീട്ടിലെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും കരുതലോടെ ക്രമീകരിച്ച ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.